നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ പ്രതിദിനം കൂടി വരുന്ന കോവിഡ് കേസുകൾ മൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നതും മാനസിക സംഘർഷം അനുഭവിക്കുന്നതും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ. നിലവിലെ കണക്കനുസരിച്ച് 198 രോഗികളാണ് ഓസ്ട്രേലിയയിൽ വിവിധ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. ഓസ്ട്രേലിയയിലെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഒരു അന്തരീക്ഷം. തളം കെട്ടി നിൽക്കുന്ന ഒരുതരം മൂകത. ആകെ ഉയർന്നു കേൾക്കുന്നത് ഈ ബീപ് ബീപ് ശബ്ദം മാത്രം. ഓസ്ട്രേലിയയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നതോടെ രോഗം മൂർച്ഛിച്ച് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ സംഖ്യയും ഉയരുകയാണ്. ന്യൂ സൗത്ത് വെയിൽസിൽ മാത്രം 173 രോഗികളാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലുള്ളത്. PPE കിറ്റിനുള്ളിലെ മടുപ്പിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിവെച്ചാണ് തീവ്രപരിചരണ വിഭാഗത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഓരോ ജീവനും രക്ഷിക്കാൻ സ്വന്തം സമയവും ആരോഗ്യവും മറന്നു പ്രയത്നിക്കുന്നത്. സിഡ്നിയിലെ ഒരു ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കോവിഡ് രോഗികളെ പരിചരിക്കുന്ന എബിൻ യോഹന്നാൻ നിലവിലെ സാഹചര്യം എന്താണെന്ന് ശ്രോതാക്കളോട് വിശദീകരിക്കുന്നു.
ഇപ്പോൾ ICU സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെല്ലാം. നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ അല്ല. നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കും. ഫുൾ ടൈം നമ്മൾ ചെല്ലാൻ നേരത്തെ തന്നെ നമ്മൾ PPE കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ 12 ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. 12 hours ഓൾമോസ്റ്റ് 11 hours നമ്മൾ ആ PPEയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. നമുക്ക് ഈവൻ ചിലപ്പോൾ നമുക്ക് ബ്രേക്കിന് പോകാൻ പോലും നമുക്ക് പ്രോപ്പർ സമയം കിട്ടിയില്ലായിരിക്കും. കാരണം അത്രയ്ക്ക് ബിസി ആയിരിക്കും യൂണിറ്റ്. നമ്മൾ അവിടെ ചെല്ലാൻ നേരത്തെ ഓക്കെ, നമ്മളൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബ്രേക്കിന് പോകാന്നുള്ള രീതിയിലായിരിക്കും കയറുന്നത്. പക്ഷെ നമ്മുടെ തെട്ടി കയറി കഴിയുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എല്ലാം അത്ര സിക്കായിരിക്കും. നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അവിടെ അകത്തേക്ക് ചെല്ലുമ്പോൾ. പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവര് ഒത്തിരി ബുദ്ധിമുട്ടാണ് അവരുടെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ. അവർക്ക് ഒന്ന് ശ്വസിക്കാനോ ഓക്സിജന് വേണ്ടിയിട്ട് ഓക്സിജൻ ലെവലിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഓക്സിജൻ ലെവൽ ഒത്തിരി കുറയുന്നത്. കാരണം ഒത്തിരി പ്രായമുള്ള ആൾക്കാരും കൂടിയല്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ 60-70 ഒക്കെ ഏജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൂ വന്ന് എല്ലാ വർഷവും ഹോസ്പിറ്റലിൽ നമ്മൾ വിന്റർ സമയത്ത് കാണുന്നതാണ്. പക്ഷെ നമുക്ക് അവർക്ക് സമയം കിട്ടുമായിരിക്കും. അവർ ഡിക്യൂറിയേറ്റ് ആകുന്നത് സ്ലോ ആയിട്ടായിരിക്കും. പക്ഷെ ഈ കേസിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് കൊണ്ടായിരിക്കും പേഷ്യൻസ് കണ്ടീഷൻ ഡിറ്റീറിയേറ്റ് ആകുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഏജ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 35-40 ആണ് ആവറേജ് നമ്മൾ നോക്കുമ്പോൾ. അവർക്ക് പ്രത്യേകിച്ച് pre-existing കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തവർ തന്നെയാണ്. ഹെൽത്തി ആൾക്കാരാണ് അവര്. അവരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നമ്മുടെ COVID-19 കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ഇൻഫെക്ഷൻ അല്ല അത്, ഒത്തിരി സീരിയസ് ആണ്.
ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിലും സ്ഥിതി വ്യത്യസ്തമല്ലെന്നാണ് കാൻബറയിൽ ICU സേവനം ചെയ്യുന്ന ജോബിൻ ജോർജും പറയുന്നത്. രോഗികളുടെ എണ്ണത്തിൽ മാത്രമാണ് കാൻബറയിൽ കുറവുള്ളത്.
എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ഉള്ള വരുന്ന പേഷ്യൻസ് കൂടുതൽ ദിവസം ICU സ്റ്റേ ചെയ്യുന്നു. അവര് സാധാരണ മറ്റു പേഷ്യൻസിനെ പോലെ കുറച്ചുകൂടെ സിക്കായിരിക്കും. പേഷ്യൻസ് സിക്കായിട്ട് വരുന്ന പേഷ്യൻസ് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മളൊന്നുകൂടെ കെയർഫുൾ ആയിട്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്നാൽ സ്ഥിതിഗതികൾ മോശമാകുമോ എന്ന ആശങ്കയും എബിൻ യോഹന്നാനുണ്ട്.
നമ്മുടെ ഹോസ്പിറ്റലുകളെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ICU കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻസ് എല്ലാം ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒത്തിരി ഒത്തിരി കൂടുതലാണ്. നമ്മുടെ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ ഒരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഞങ്ങൾക്ക് ഐ സി യു ബെഡ്സ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്ത് പല പല വാർഡുകളും കോവിഡ് ആക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ നമ്മുടെ പ്രീമിയർ എല്ലാം പറയുന്നതനുസരിച്ച് ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ പീക്ക് എത്താൻ നേരത്ത് എന്താകും എന്നുള്ളൊരു ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെയായിരിക്കും നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്.
തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം കൂടിയത് ഐ സിയുവിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഇയർ ഔട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ്ട് ഒരു വർഷത്തോളം എനിക്ക് നമുക്കൊരു സമയം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കാൻബ്രയില് പുതിയ കേസുകൾ വന്നത്. ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും മാനസികമായിട്ട് സൈക്കോളജിക്കലി പ്രിപ്പയർ ആകാൻ വേണ്ടി. പക്ഷെ ഡെഫിനറ്റ്ലി പേഷ്യൻസ് ഇങ്ങനെ ഒരു കോവിഡ് പേഷ്യൻസ് വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾ യൂണിറ്റിന് ഒരു സ്ട്രെസ് ആണ്. കാരണം വി ഹാവ് ടു ബി എന്താ പറയുക ഒരു എക്സ്ട്രാ കെയർ, ഒരു കെയർഫുൾ ആയിരിക്കണം നമ്മൾ എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായ ട്രീറ്റ്മെന്റ് റൈറ്റ് കെയർ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഓൾ ദ ഫസ്റ്റ് ലൈൻ വർക്കേഴ്സിന് അതൊരു ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫും എല്ലാവരും തന്നെ ഏതാണ്ട് നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാർ വാക്സിനേറ്റഡ് ആണ്. ആ ഒരു രീതി ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് സൈക്കോളജിക്കലി കുറച്ചുകൂടെ നമ്മൾ പ്രിപ്പയർഡ് ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സ്ട്രെസ്ഫുൾ.
ജോലി സമയത്തും ജോലിക്ക് ശേഷവും സ്വീകരിക്കുന്ന മുൻകരുതലുകൾ വൈറസ് പകരുന്നത് ഒഴിവാക്കാൻ ഒട്ടേറെ സഹായിക്കുന്നുണ്ടെന്നാണ് ജോബിൻ ജോർജിന്റെ വിലയിരുത്തൽ.
ഞങ്ങൾക്ക് പ്രത്യേകിച്ച് യൂണിഫോം മാറി, ഞങ്ങള് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഷവർ ചെയ്യുന്നു, അതുപോലെ തന്നെ മാസ്കും ആധരിക്കുന്നു എല്ലായിടത്തും തന്നെയുണ്ട്. പക്ഷെ എന്നാൽ പോലും N95 മാസ്ക് വെച്ചുകൊണ്ടാണ് ഹോൾ ടൈം ദ ഹോൾ 8 hour ഷിഫ്റ്റ് നമ്മൾ ICU സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ കെയർ എടുത്താണ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ചെയ്യും നമ്മൾ യു ആർ നോട്ട് കാരിങ് എനി ബഗ്സ് എന്താ പറയുന്നത്. അതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ തോന്നുന്നത്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തുന്നത് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്.
കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിലും സ്വീകരിക്കാത്തവരിലും വൈറസ് പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണെന്ന വാദത്തോടുള്ള എബിൻ യോഹന്നാന്റെ പ്രതികരണം ഇതാണ്.
ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ICU നോക്കിയിരിക്കുന്നാൽ ഓൾമോസ്റ്റ് 99% വന്നിരിക്കുന്ന പേഷ്യൻസും ഈവൻ 1 dose പോലും വാക്സിൻ കിട്ടാത്തവരാണ്. ഈ പറയുന്ന ചെറിയ പ്രായത്തിലുള്ള 23-25 എന്നൊക്കെ പറയുന്ന ആൾക്കാരും ICU അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നത് വേറെ pre-existing കണ്ടീഷൻ ഒന്നും ഇല്ലാത്തവർ, ആരും തന്നെ വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആരും തന്നെ ഈവൻ 1 dose പോലും എടുത്തിട്ടില്ലാത്ത ആൾക്കാരാണ് മെയിനായിട്ട് ICU ഇപ്പോൾ അഡ്മിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു വാക്സിൻ എടുക്കുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ആന്റിബോഡി ഉണ്ടാവും, നമുക്ക് കുറച്ച് രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് ഈ രോഗത്തിനെതിരെ നമുക്ക് കിട്ടും.
സമാന വിലയിരുത്തലാണ് ജോബിൻ ജോർജിനുമുള്ളത്.
ഞങ്ങൾക്കിപ്പം വന്നിരിക്കുന്ന പേഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ വന്നിരിക്കുന്ന എല്ലാ പേഷ്യൻസും വാക്സിനേഷൻ എടുക്കാത്തതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിൽ പോലും വരുന്ന പേഷ്യൻസ് എല്ലാം സിക്കായിട്ട് വരുന്നവരെല്ലാം തന്നെ 1 dose പോലും വാക്സിനേഷൻ റിസീവ് ചെയ്യാത്ത പേഷ്യൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അതേസമയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച തയ്യാറെടുപ്പുകൾ നിലവിലെ പ്രതിസന്ധിയെ ധൈര്യത്തോടെ നേരിടാൻ സഹായിക്കുന്നുണ്ടെന്നാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ നഴ്സിംഗ് യൂണിറ്റ് മാനേജറായി പ്രവർത്തിക്കുന്ന ബീന സതീഷ് പറയുന്നത്.
സ്റ്റാഫിനെയും ICU ബെഡ് സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്, ഇപ്പം ഡബിൾ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കോവിഡ് സൈഡിലേക്ക് പോകുന്ന സ്റ്റാഫിനെ ആദ്യം തന്നെ നമ്മൾ അലക്കേറ്റ് ചെയ്ത് അവർ നേരെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ചേഞ്ച് ചെയ്ത് PPE അവരങ്ങ് കയറുന്നത്. അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ അങ്ങനെ ഇരിക്കുക. കാരണം അത് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും അതിനൊക്കെ. പക്ഷെ നമ്മൾ കുറേ മാക്സിമം നമ്മൾ അവർക്ക് ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ICU പേഷ്യൻസ് ആയതുകൊണ്ട് നമുക്ക് പേഷ്യൻസിനെ വിട്ടിട്ട് നമുക്ക് അങ്ങോട്ടിറങ്ങി പോരാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ബ്രേക്കിന് പുറത്തിറങ്ങി അവർ PPE ഒക്കെ മാറ്റി ഒരു കുറച്ച് നേരം ഒരു ബ്രേക്കൊക്കെ എടുത്ത് തിരിച്ച് കയറത്തക്ക രീതിയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാഫിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും സ്റ്റാഫിന്റെ റിക്വയർമെന്റ് വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഒരു ഹൈ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്റ്റാഫിനാണെങ്കിലും ഇപ്പം ആയപ്പോഴത്തേന് അവർ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്. കാരണം നല്ലപോലെ ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ പോകുന്നുണ്ട്. ഇത്രയൊക്കെ ആന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കാരണം ഇപ്പം ഡെയിലി കോവിഡ് ICU കോവിഡ് പേഷ്യൻസിനെ നോക്കുന്ന ആയിട്ടായിരിക്കും അവർ ഓരോരുത്തരും വരുന്നത്. പിന്നെ തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് എല്ലാവരും ചേഞ്ച് ഷവറൊക്കെ കഴിഞ്ഞ് ചേഞ്ച് ചെയ്ത് വീട്ടിൽ പോകുന്നു. പിന്നെ വാക്സിനേറ്റഡ് ആയതുകൊണ്ടും എല്ലാവരും ഫുള്ളി വാക്സിനേറ്റഡ് ആയതുകൊണ്ടും നമ്മൾ ഫുൾ PPE ഇടുന്നതുകൊണ്ടും ഉള്ള ഒരു ഒരു കുറച്ച് സേഫ്റ്റി ഫീൽ ഉണ്ട്.
സ്വന്തം കുട്ടികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ഓർക്കുമ്പോൾ ആശങ്കയുണ്ടെങ്കിലും കൂടുതൽ കരുത്തോടെയാണ് ഓരോ ആരോഗ്യ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നതെന്നും ബീന പറയുന്നു.
We have to deal it, face it. ഇത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ വീട്ടിൽ തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളും പ്രായമായവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ടെൻഷനുണ്ട്. പിന്നെ കുട്ടിയുടെ ഭാഗമാണ്, അവിടെ നല്ല നല്ല ഒരു ഇതാണ്. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പോലും മലയാളികൾ തന്നെയുണ്ട്, 19-20 പേരുണ്ട്. അതെന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് സ്കിൽ ടീം തന്നെയാണ്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ഒരു കേഡായിട്ട്, യെസ് നമ്മളിത് ഡീൽ ചെയ്തേ പറ്റുള്ളൂ, ഇത്രയും പേര് ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇവിടെ ഉള്ളവർ മാത്രം, നമ്മളെ ആൾക്കാർ മാത്രമല്ല, എല്ലാവരും അതനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ആർക്കും മാറിയിരിക്കാൻ പറ്റില്ലല്ലോ. അത്
ബീന പറഞ്ഞത് ശ്രോതാക്കൾ കേട്ട് കാണുമല്ലോ. അവർ ജോലി ചെയ്യുന്ന തീവ്രപരിചരണ വിഭാഗത്തിൽ മാത്രം 20 മലയാളികളായ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടെന്ന്. അപ്പോൾ ഈ മഹാമാരിയെ തുടച്ചു നീക്കാൻ ഓസ്ട്രേലിയയിൽ മാത്രം എത്രയോ മലയാളികളായ ആരോഗ്യ പ്രവർത്തകർ പരിശ്രമിക്കുന്നുണ്ടാകും. ഈ ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത്, പ്രത്യേകിച്ച് മലയാളികളായ ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം അല്ലേ? പ്രിയ ശ്രോതാക്കളെ, കോവിഡ് രോഗത്തിൻ്റെ തീവ്രത എന്താണെന്നും ഈ മഹാമാരിയെ മറികടക്കുന്നതിൽ തീവ്രപരിചരണ വിഭാഗത്തിലെ ജീവനക്കാരുടെ പങ്ക് എന്താണെന്നും മനസ്സിലാക്കുവാനാണ് ഈ റിപ്പോർട്ടിലൂടെ ശ്രമിച്ചത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.